ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവിന്റെ 154 ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. രാജസ്ഥാനിൽ 7,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മധ്യപ്രദേശ് സന്ദർശിക്കും. രാജ്യത്തെ സർക്കാർ ഓഫീസുകളിലെ കാലതാമസം ഒഴിവാക്കുന്നതും ശുചീകരണം ലക്ഷ്യമിട്ടുമുള്ള പ്രത്യേക പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ക്യാൻസർ ഗ്രിഡ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഏഷ്യൻ ഗെയിംസിൽ 13 സ്വർണവും 21 വെള്ളിയുമടക്കം ഇന്ത്യയ്ക്ക് 55 മെഡലുകൾ. വാർത്തകൾ വിശദമായി. അടിമത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ഭാരതത്തെ നയിച്ച രാഷ്ട്രപിതാവിന്റെ 154 ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഡൽഹിയിൽ രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാവിലെ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, മീനാക്ഷി ലേഖി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും പുഷ്പാർച്ചന നടത്തി.
മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും ദർശനങ്ങൾ ലോകത്തിന് പുതിയ വഴിയൊരുക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദേശത്തിൽ വ്യക്തമാക്കി. ജീവിതത്തിലുടനീളം ഗാന്ധിജി അഹിംസയ്ക്ക് വേണ്ടി പോരാടുക മാത്രമല്ല, ശുചിത്വം, സ്ത്രീ ശാക്തീകരണം, സ്വാശ്രയത്വം, കർഷകരുടെ അവകാശങ്ങൾ എന്നിവ ഏറ്റെടുക്കുകയും തൊട്ടുകൂടായ്മ, സാമൂഹിക വിവേചനം, നിരക്ഷരത എന്നിവയ്ക്കെതിരെ പോരാടുകയും ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി എല്ലാവരെയും പ്രചോദിപ്പിച്ചെന്നും ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയെന്നും ശ്രീമതി ദ്രൌപദി മുർമു പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും തത്വങ്ങൾ കൊളോണിയൽ ഭരണത്തിനെതിരായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെ നയിച്ചതായി വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ബാപ്പുവിന്റെ അശ്രാന്ത പരിശ്രമം ഇന്ത്യയ്ക്ക് മാത്രമല്ല ആഗോള സമൂഹത്തിനും ഒരു വഴിവിളക്കാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ കാലാതീതമായ പാഠങ്ങൾ പാതയ്ക്ക് വെളിച്ചം നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഐക്യത്തിന്റെയും അനുകമ്പയുടെയും മനോഭാവം വളർത്തിയെടുക്കാൻ മുഴുവൻ മനുഷ്യരാശിയെയും പ്രചോദിപ്പിക്കുന്ന ഗാന്ധിജിയുടെ സ്വാധീനം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗാന്ധിജയന്തി ഉചിതമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. വിദേശത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിലും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഗുജറാത്തിൽ വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലും രാഷ്ട്രപിതാവിന്റെ ജന്മസ്ഥലമായ പോർബന്തറിലെ കീർത്തി മന്ദിറിലും എല്ലാ മത പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നു. കേരളത്തിലും ഗാന്ധിജയന്തി സമുചിതമായി ആഘോഷിക്കുകയാണ്. സംസ്ഥാന സർക്കാർ, ഗാന്ധിയൻ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞവും പുരോഗമിക്കുന്നു. സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിലെ പൌരന്മാർ എന്ന നിലയ്ക്ക് ആത്മാഭിമാനത്തോടെ തലയുയർത്തി നടക്കാൻ നമുക്ക് സാധിച്ചതിൽ ഗാന്ധിജിയുടെ ത്യാഗപൂർണമായ ജീവിതത്തിന് നിസ്തുലമായ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ജനപങ്കാളിത്തത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. 2014 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് മിഷൻ ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും ദ്വീപ് തലങ്ങളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മദിനം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യതലസ്ഥാനത്തെ ശാസ്ത്രിയുടെ സ്മാരകമായ വിജയ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ലാളിത്യവും രാഷ്ട്രത്തോടുള്ള അർപ്പണബോധവും ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആഹ്വാനവും ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സർക്കാർ ഓഫീസ് പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കുന്നതും ശുചീകരണം ലക്ഷ്യമിട്ടുമുള്ള പ്രത്യേക പ്രചാരണ പരിപാടി സ്വച്ഛതാ 3.0 തുടക്കമായി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചാണ് പ്രചാരണം. കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തിയ പ്രത്യേക പ്രചാരണത്തിന്റെ തുടർച്ചയാണ് ഈ മാസം 31 വരെ തുടരുന്ന പരിപാടി. കഴിഞ്ഞ രണ്ട് സ്വച്ഛതാ ക്യാമ്പയിനുകളിൽ സർക്കാർ ഓഫീസുകളിലെ ഏകദേശം 90 ലക്ഷം ചതുരശ്ര അടി സ്ഥലം വൃത്തിയാക്കി ഉൽപാദനക്ഷമമാക്കി മാറ്റിയെന്ന് കേന്ദ്ര വ്യക്തി പൊതുപരാതി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് തൊട്ടുകൂടായ്മയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി തൊട്ടുകൂടായ്മ വിരുദ്ധ വാരാചരണത്തിനും ഇന്ന് തുടക്കമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ 7,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ പദ്ധതികളിലൂടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വാതക അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചുവടുവയ്പായ രാജസ്ഥാനിലെ മെഹ്സാന ഭട്ടിണ്ട ഗുരുദാസ്പൂർ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അബുറോഡിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ LPG പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മധ്യപ്രദേശ് സന്ദർശിക്കും. ഗ്വാളിയറിൽ 19,260 കോടി രൂപയുടെ സംരംഭങ്ങൾ നാടിന് സമർപ്പിക്കും. ഇന്ത്യ US ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കാനുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് അമേരിക്കൻ സർക്കാർ പ്രതിനിധികളുടെ അഭിനന്ദനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അനുമോദിക്കുന്നതിനായി യുഎസിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു സംഘടിപ്പിച്ച പ്രത്യേക സ്വീകരണത്തിനിടെയാണ് അഭിനന്ദന പ്രവാഹം. ആധുനിക ഇന്ത്യ US ബന്ധങ്ങളുടെ ശില്പിയാണ് ജയശങ്കറെന്നും US പ്രതിനിധികൾ പറഞ്ഞു. US സർജൻ ജനറൽ വിവേക് മൂർത്തി, സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി റിച്ചാർഡ് വർമ്മ, പ്രസിഡന്റ് ബൈഡന്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാവ് നീല ടണ്ടൻ, വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് നാഷണൽ ഡ്രഗ് കൺട്രോൾ പോളിസി ഡയറക്ടർ ഡോക്ടർ രാഹുൽ ഗുപ്ത, നാഷണൽ സയൻസ് ഫൌണ്ടേഷൻ ഡയറക്ടർ സേതുരാമൻ പഞ്ചനാഥൻ എന്നിവരുൾപ്പെടെ ബൈഡൻ ഭരണകൂടത്തിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വരും കാലങ്ങളിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകൾ 22 ദേശീയ ഭാഷകളിൽ നടത്തുമെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഭാരതീയ ഭാഷാ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുറമെ 11 പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. അടുത്ത 3-4 വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ 1-ാം നമ്പർ വാഹന നിർമ്മാണ കേന്ദ്രമാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ ഇന്നലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുന്നതിനിടെയാണ് ഗഡ്കരി ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഓട്ടോമൊബൈൽ വ്യവസായ മേഖലയിലെ ഇടപാട് 4.5 ലക്ഷം കോടി രൂപയിൽ നിന്ന് 12.5 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ 4.5 കോടി യുവാക്കൾക്കാണ് ഈ വ്യവസായം ജോലി നൽകിയതെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും നിയമസഭാ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ വാക്സിനേഷൻ നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ജനറൽ ആശുപത്രികളെയും താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ച് ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആധുനികവൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന 7 പദ്ധതികൾ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. അടിസ്ഥാന സൌകര്യ വികസനം, യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധനവ്, വിനോദസഞ്ചാര സാധ്യത തുടങ്ങിയവ മുൻനിർത്തിയാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള മലയോര തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ ദേശീയ റെക്കോർഡിനൊപ്പം എത്തിയ പ്രകടനത്തോടെ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ഫൈനലിൽ. 1984 ലോസ്ആഞ്ചൽസിൽ PT ഉഷ സൃഷ്ടിച്ച റെക്കോർഡിനൊപ്പമാണ് വിദ്യ എത്തിയത്. ഇതോടെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനം നേടിക്കൊണ്ട് താരം ഫൈനലിലേക്ക് മുന്നേറി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മികച്ച പ്രകടനം തുടരുകയാണ്. നിലവിൽ 13 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവുമടക്കം 55 മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. മെഡൽ ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ എന്നിവർ പ്രശംസിച്ചു. താരങ്ങളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും ടീം വർക്കും ഏവർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവിന്റെ 154-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. രാജസ്ഥാനിൽ 7,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മധ്യപ്രദേശ് സന്ദർശിക്കും. രാജ്യത്തെ സർക്കാർ ഓഫീസുകളിലെ കാലതാമസം ഒഴിവാക്കുന്നതും ശുചീകരണം ലക്ഷ്യമിട്ടുമുള്ള പ്രത്യേക പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ക്യാൻസർ ഗ്രിഡ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഏഷ്യൻ ഗെയിംസിൽ 13 സ്വർണവും 21 വെള്ളിയുമടക്കം ഇന്ത്യയ്ക്ക് 55 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.